وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم إنا نسألك العفو والعافية والمعافاة. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. أما بعد، الإمام ابن القيم رحمه الله أدهتند بشبرس الدمايا زاد المعاد في هدي خير العباد ين كتاب ريكا بردتير الله منوهر مايا نمك ولرادية مبغارة بردنا ورباغة مند. فصل في هديه صلى الله عليه وسلم في علاج حر المصيبة وحزنها ين دعنا دند تلكت അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? ഫി ഇലാജി ഹർറിൽ മുസീബത്തി വഹുസ്നിഹ, ഒരു മുസീബത്ത് അഥവാ ഒരു ആപത്ത് വന്നുഭവിച്ചാൽ അതിൻ്റെയും അതിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന ദുഃഖത്തിൻ്റെയും തീയണക്കാൻ, ആ പ്രയാസം ദൂരീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയിൽ നിന്ന് അതിൻ്റെ മാർഗം എന്താണ്? എന്താണ് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നത് വിശദീകരിക്കുന്ന ഭാഗമാണിത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം അത് സുഖദുഃഖങ്ങൾ സമ്മിശ്രമായതാണ്, ദുഃഖവും സുഖവും മാറി മാറി വരുന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ഹസൻ ഉണ്ടാവുക, ദുഃഖമുണ്ടാവുക എന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സംഗതിയല്ല. അലിമാം ഇബ്നുൽ ഖയ്യിം തന്നെ തൻ്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഹുസ്ൻ അല്ലെങ്കിൽ ഹസൻ എന്ന കാര്യം, ദുഃഖം എന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നിഷേധിക്കുന്ന, അതിനെ വേണ്ട കാര്യമല്ല എന്ന രൂപത്തിൽ മാത്രമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. إنما النجوى من الشيطان ليحزن الذين آمنوا. الله പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനുകൾക്കെതിരായി ചില ആളുകൾ സംഘടിപ്പിക്കുന്ന അവരുടെ രഹസ്യ സംഭാഷണങ്ങൾ, അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് കാണാം, അത് പിശാചിൽ നിന്നുള്ളതാണ്. ലിയഹ്സുന അല്ലദീന ആമനു, മുഅ്മിനുകളായ ആളുകളെ ദുഃഖിപ്പിക്കാൻ. ദുഃഖം എന്നത് അത് നമ്മുടെ മുന്നോട്ടുള്ള നീക്കത്തെ, നമ്മുടെ മസാലിഹുകൾക്ക് വേണ്ടി നന്മകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് രക്ഷ തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മുബശ്ശിരിസ് സാബിറീൻ, ക്ഷമാലുക്കൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അതിനു മുമ്പ് അള്ളാഹു പറഞ്ഞത് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞു, വബശ്ശിർ സാബിരീൻ, സാബിറുകൾക്ക് ക്ഷമാശീലർക്ക് ഓ നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവരാരാണ് അവർക്കൊരു മുസീബത്ത് ഏറ്റാൽ, ഒരു പ്രയാസം ഒരു ആപത്ത് അവർക്ക് ബാധിച്ചാൽ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, വ ഇന്ന ഇലൈഹി റാജിഊൻ, നമ്മൾ അവരിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഉലായിക അലൈഹിം സലവാതു റബ്ബിഹിം വറഹ്മ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അള്ളാഹു പറയുന്നു അവർക്കാണ് അവരുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുള്ളത്, വറഹ്മ കാരുണ്യമുള്ളത്. വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗത്തിലായിട്ടുള്ള ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ മിൻ അഹദിൻ തുസീബുഹു മുസീബ ഫയഖൂലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ إلا أجاره الله في مصيبته وأخلف له خيرا منها. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഏതൊരാൾക്കാണോ ഒരു മുസീബത്ത് ഏറ്റത്, ഒരു പ്രയാസമുണ്ടായത്, ഒരു നഷ്ടം സംഭവിച്ചത്, എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, അള്ളാഹു എന്റെ ഈ നഷ്ടത്തിൽ, ഈ ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, ഈ ഉണ്ടായ നഷ്ടത്തെക്കാൾ നല്ലത് അള്ളാഹുവെ നീ എനിക്ക് പകരം നൽകണമേ. അങ്ങനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ല അജാറഹുല്ലാഹു ഫീ മുസീബത്തെ, അവന്റെ അവനേറ്റ പ്രയാസത്തിന് അള്ളാഹു അവന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹ, അവനുണ്ടായ നഷ്ടത്തെക്കാൾ നല്ലത് അള്ളാഹു അവനുണ്ടായ മുസീബത്തിന് പ്രതിഫലം നൽകും. അതുപോലെ അവനുണ്ടായ നഷ്ടത്തെക്കാൾ നല്ലത്, അവന് നഷ്ടപ്പെട്ടത് എന്തോ അതിനേക്കാൾ ഖൈർ അള്ളാഹു അവന് പകരം നൽകും. ഈ ഹദീസ് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയും ഭാര്യയായ ഉമ്മു സലമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും, എന്നിട്ട് അബൂ സലമ, ഭർത്താവ് അബൂ സലമ പറഞ്ഞ മരണപ്പെട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇത് പ്രാർത്ഥിക്കുകയും, അവരുടെ നഷ്ടത്തിന് ഏറ്റവും നല്ലത് അള്ളാഹു പകരം കൊടുക്കുകയും ചെയ്ത സംഭവം വളരെ പ്രസിദ്ധമാണ്. അബൂ സലമയ്ക്ക് ശേഷം ഉമ്മു സലമ വിവാഹം ചെയ്തത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈ ദുആ അതിവേഗം ഉത്തരം ലഭിക്കുന്ന ദുആ ആണ് എന്നാണ്. ഇസ്തിർജ എന്നാണ് അതിന് പറയുക, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ അതിന്റെ കൂടെ പറയുക, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. സഹോദരങ്ങളെ, ഈ ദുആയിൽ രണ്ട് അസ്ലുകൾ, രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്നെന്താണ്? ഇന്നാ ലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെതാണ്. നമ്മുടെ സ്വശരീരങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ, നാം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെതാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഒരു കാര്യം നമുക്ക്, ഈ കാണുന്നതെല്ലാം നമ്മുടെ കയ്യിലുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൽക്കാലത്തേക്ക് നമ്മെ ഏൽപ്പിച്ച കാര്യമാണ്. അത് നമ്മുടെ, അതിന്റെ ഉടമസ്ഥത നമ്മുടെ കയ്യിലല്ല. എന്നു മാത്രമല്ല, ഈ നമ്മുടെ കയ്യിലുള്ളതിനൊക്കെ, അതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്, അതുപോലെ അത് നഷ്ടപ്പെടുന്ന ഒരു കാലം ഇനിയും വരാനുണ്ട്. രണ്ട് ശൂന്യതകൾക്ക് നടുവിലാണ് ഇതെല്ലാം. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഇല്ലായ്മയാണ്, ശൂന്യതയാണ്. അള്ളാഹുവാണ് അത് നമുക്കുണ്ടാക്കി തന്നത്, അത് നാം ഉണ്ടാക്കിയതല്ല. തന്നതിനു ശേഷം മക്കളെ, സമ്പത്തിനെ, പ്രിയപ്പെട്ടതിനെ ഒക്കെ അപകടങ്ങളിൽ നിന്ന്, നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്, ഉടമസ്ഥൻ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു സ്വത്ത് ഒരാൾ നമ്മെ ഏൽപ്പിച്ചു പോയാൽ നാം ആ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അതിന്റെ ഉടമസ്ഥൻ എങ്ങനെയാണോ ഇഷ്ടം, അയാൾ എങ്ങനെയാണോ നമ്മളോട് പറഞ്ഞത്, അതുപോലെയാണ്. എങ്കിൽ ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും ഒക്കെ, അവരുടെ ഒക്കെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലല്ലാതെ, അവൻ കൽപ്പിച്ച രൂപത്തിലല്ലാതെ അതിനൊന്നും വിനിമയം നടത്താൻ നമുക്ക് പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ സമ്പത്ത് സമ്പാദിക്കാനോ ചെലവഴിക്കാനോ നമുക്ക് പാടില്ല, അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന വഴിയിലല്ലാതെ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അവർ നമ്മുടെ മക്കളാണ് എന്ന നിലക്ക് അവരോട് എന്ത് അക്രമവും ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അനുവദിച്ച രൂപത്തിൽ മാത്രം. സഹോദരങ്ങൾ, ഇതാണ് ഒന്നാമത്തെ അസൽ. ഈ ദുആയിലുള്ള ഒരു അസൽ ഇതാണ്, ഒരു അടിസ്ഥാനപരമായ വിഷയം ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്താണോ? ഇന്ന ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ യാത്രയുടെ അവസാനം അത് റബ്ബിലേക്കാണ്. ഈ നമ്മുടെ കയ്യിലുള്ള സമ്പത്തോ സന്താനങ്ങളോ നമുക്ക് വേണ്ടപ്പെട്ടതോ ഒന്നുമില്ലാതെ ഒറ്റക്കൊറ്റക്കായിട്ടാണ് നാം റബ്ബിലേക്ക് തിരിച്ചെത്തുക. നമ്മൾ ഈ സ്നേഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുള്ള ഒന്നും മക്കളാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, ബന്ധുക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, കച്ചവടമാകട്ടെ, ഒന്നും കയ്യിലില്ലാതെ വക്കുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. അള്ളാഹു പറഞ്ഞത് അവരോരോരുത്തരും ഒറ്റക്കൊറ്റക്കായിട്ടാണ് അള്ളാഹുവിലേക്ക് നാളെ പരലോകത്ത് എത്തിച്ചേരുക. എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ ഇത് മുമ്പില്ലായിരുന്നു, ഇനി ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം അത് കിട്ടിയാൽ നമുക്ക് എങ്ങനെയാണ് അമിതമായി സന്തോഷിക്കാൻ സാധിക്കുക, അമിതമായി ആഹ്ലാദിക്കാൻ? കാരണം ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഈ ദുനിയാവിന്റെ ഏത് കാര്യവും നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് ഒരു പരിധിക്കപ്പുറം അതിൽ വ്യസനിക്കേണ്ട കാര്യമില്ല, അത് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? വഇന്ന ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞതിന്റെ ചുരുക്കമാണ്. വേദനകളുടെ, ദുഃഖത്തിന്റെ, ആപത്തുകളുടെ തീയണക്കാനുള്ള ഒന്നാമത്തെ വഴി, അതിനുള്ള ഒന്നാമത്തെ ചികിത്സ എന്താ? നീ നിന്റെ തുടക്കത്തെക്കുറിച്ച് ആലോചിക്കുക, നിന്റെ ഒടുക്കത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക, ഒന്നുമില്ലാത്തവരായിട്ടാണ് നാം വന്നത്. നമ്മുടെ അവസാനവും അങ്ങനെ തന്നെയാണ്. അവസാനം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക നമ്മുടെ അമലുകൾ മാത്രമാണ്. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ മാർഗം. ഇതാണ് ദുഃഖത്തിന്റെ തീയണക്കാനുള്ള, പ്രയാസങ്ങളുടെ, ആപത്തുകളുടെ അഗ്നി അത് അണക്കാനുള്ള ഒന്നാമത്തെ വഴി അത് ഇതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അതെന്താണ്? നാം മനസ്സിലാക്കുക, നാം മനസ്സിൽ കുറിച്ചിടുക. നമുക്കുണ്ടായ ഏതേത് കാര്യങ്ങളാകട്ടെ, നമുക്ക് വന്നുഭവിച്ച ഏത് സംഗതികളാകട്ടെ, ആ വന്നതൊന്നും വരാതെ പോകേണ്ടതായിരുന്നില്ല, ഒക്കെ വരേണ്ടത് തന്നെയാണ്. നമുക്ക് കിട്ടാതെ പോയതൊന്നും കിട്ടേണ്ടതായിരുന്നില്ല. ഇബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ മകനെ വിളിച്ചു കൊടുത്ത വസിയത്തിലുള്ളതുപോലെ, മോനെ, ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. حتى تعلم ان ما اصابك لم يكن ليخطئك وما اخطاك لم يكن ليصيبك. നിനക്ക് സംഭവിച്ചതൊക്കെ നിനക്ക് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു, അതൊന്നും തെറ്റിപ്പോകേണ്ടതായിരുന്നില്ല. നിനക്ക് കിട്ടാതെ പോയത്, നിന്നെ തട്ടാതെ പോയത് അതൊന്നും നിനക്ക് ബാധിക്കേണ്ടതായിരുന്നില്ല. ഇത് ഉറപ്പിക്കുന്നതുവരെ, ഇത് വിശ്വസിക്കുന്നതുവരെ ഈമാനിന്റെ രുചി അറിയാൻ നിനക്ക് സാധ്യമല്ല. സഹാബികൾ മരണസമയത്ത് മക്കളെ വിളിച്ചു പറയുകയാണ്, അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, മാ അസാബ മിൻ മുസീബതിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തഅസൂ അലാ മാ ഫാതകും ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. سورة الحديد لله برينا ما أصاب من مصيبة في الأرض بهمي لور مصيبة ورعبة ملكن الله ولا في أنفسكم ننجل كذن ننجل رشديرا للو ألنجل ننجل رشديرا കാര്യങ്ങളിൽ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ, അത് പടക്കുന്നതിന് മുൻപ് ഒരു കിതാബിൽ നാം അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട് എല്ലാം, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. ഓരോരുത്തരുടെയും അവരുടെ ഓരോ സംഗതികളും, ഇതാ ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അള്ളാഹുവിന് അത് പ്രയാസമില്ല. എന്തിനുവേണ്ടിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ, വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരിയെ, പൊങ്ങച്ചക്കാരനെ, തന്റെ മനസ്സിൽ അഹങ്കാരം കൊണ്ടുകട നടക്കുന്നവരെ, പ്രവർത്തികളിലും വാക്കുകളിലും പൊങ്ങച്ചം നടിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. സലഫുകൾ, മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ദുഃഖം ഉറപ്പാണ്, ഒഴിവാക്കാൻ പറ്റുകയില്ല. സന്തോഷം ഉറപ്പാണ്, ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദുഃഖത്തെ നിങ്ങൾ സബറാക്കി തീർക്കുക, ക്ഷമയാക്കി തീർക്കുക. സന്തോഷത്തെ നിങ്ങൾ ശുക്രാക്കി തീർക്കുക, അള്ളാഹുവിനുള്ള നന്ദിയാക്കി തീർക്കുക എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് വന്നു ഭവിച്ച എല്ലാ കാര്യങ്ങളും അത് വരേണ്ടത് തന്നെയാണ്, അള്ളാഹുവിന്റെ വിധിയിലുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തി വച്ചത് ഇത് നാം അറിയുക, അതാണ് രണ്ടാമത്തെ പരിഹാരം. മൂന്നാമത്തെ മാർഗം സഹോദരങ്ങളെ, അപകടങ്ങളും പ്രയാസങ്ങളും ആപത്തുകളും വന്നു ഭവിച്ചാൽ അള്ളാഹു നമ്മെ കാത്തിരക്ഷുമാറാകട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ അവർ നോക്കുക, അവരൊന്ന് കണ്ണോടിക്കുക, അവർക്ക് ഉറപ്പായും കാണാൻ കഴിയും അവർക്ക് നഷ്ടപ്പെട്ടുപോയത് എന്താണോ അതുപോലുള്ളത് അള്ളാഹു അവർക്ക് ബാക്കി വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അള്ളാഹു സുബ്ഹാനഹു വതആല ബാക്കി വച്ചിട്ടുണ്ട്. മുഴുവൻ അനുഗ്രഹങ്ങളും എടുത്തു നീക്കപ്പെട്ടിട്ടില്ല, ഉള്ളതെല്ലാം പോയിട്ടില്ല, അള്ളാഹു പലതും ബാക്കി വച്ചിട്ടുണ്ട്. അല്ല, നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായത് അള്ളാഹു ബാക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ ഈമാനിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ, അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്തുണ്ട്? നീ തൗഹീദുള്ളവനാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണ്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിൽക്കുന്നവനാണ്, ബിദഅത്തിലേക്ക് പോകാത്തവനാണ് എങ്കിൽ അത് എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ അനുഗ്രഹമാണത്. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന എത്ര പേരുണ്ട്, ബിദഅത്തുകളിൽ അകപ്പെട്ടവർ എത്ര പേരുണ്ട്, ജീവിതത്തിൽ ഇന്നോളം റബ്ബിനൊരു സുജൂദ് ചെയ്യാത്തവർ എത്ര പേരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനിന് നിനക്ക് തൗഫീഖ് നൽകി, അതിനോളം വലിയ അനുഗ്രഹം മറ്റൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അതോടൊപ്പം എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹു ബാക്കി വച്ചിട്ടുണ്ട്. അതുപോലെ ചിന്തിക്കുക, ഈ പരീക്ഷണത്തിൽ ബുദ്ധിമുട്ടിൽ ക്ഷമിച്ചാൽ അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലമോ അത് എത്രയോ വലുതാണ് എന്ന് മാത്രമല്ല, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ മുസീബത്തിനേക്കാൾ എത്രയോ വലുത്, ഈ വന്ന ആപത്തിനേക്കാൾ എത്രയോ വലുത് അത് സംഭവിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതാ ഇതിൽ ഈ സംഭവിച്ചിട്ടുള്ളതിൽ ഒതുക്കിയിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ മാർഗം സഹോദരങ്ങളെ, പ്രയാസങ്ങൾ ഉണ്ടായാൽ, നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ ഇഷ്ടപ്പെടാത്തത് വല്ലതും സംഭവിച്ചാൽ, ഒന്ന് ചുറ്റും നോക്കുക, മറ്റുള്ള ആളുകളിലേക്ക് നോക്കുക, നമുക്ക് കാണാൻ കഴിയും നമ്മെക്കാൾ എത്രയോ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ, വലിയ പരീക്ഷണങ്ങൾ. എത്ര മുസീബത്ത് ബാധിച്ചവരും അവന് നോക്കിയാൽ അവനേക്കാൾ മുസീബത്ത് ബാധിച്ച ഒരാളെ കാണാൻ കഴിയും, ഒരു സംശയവുമില്ലാതെ. അത് ദുനിയാവ് സഹോദരങ്ങളെ അങ്ങനെയാണ്. ദുനിയാവിൽ ഒന്ന് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയുള്ള മനുഷ്യരെയാണ്, പലതും ആഗ്രഹിച്ചു കിട്ടാത്ത ആളുകളെ, പലതും നഷ്ടപ്പെട്ടുപോയ ആളുകളെ. അത് ദുനിയാവിന്റെ പ്രത്യേകതയാണ്. ദുനിയാവ് ഇന്നൊരുത്തനെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവനെ കരയിപ്പിക്കും, ഇന്നൊരുത്തനെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവനെ കരയിപ്പിക്കും. മുൻഗാമികൾ സലഫുകൾ അവർ പറഞ്ഞത് കാണാം, മാ കാന ദഹിക്കുൻ ഖത്തു ഇല്ലാ കാന മിൻ ബഅദിഹി ബുക, ഒരു ചിരി ഉണ്ടായിട്ടുണ്ടോ അതിനുശേഷം ഒരു കരച്ചിലുണ്ടാവും, ചിരി ഉണ്ടോ അതിനുശേഷം കണ്ണീരുണ്ടാകും. മറ്റു ചിലർ പറഞ്ഞത് കാണാം, ഹഖുൻ അലല്ലാഹ് അല്ലാ യംലഅ ദാറൻ ഹബ്റഹ ഇല്ലാ മലഅഹാ അബ്റഹ. അള്ളാഹുവിന്റെ നടപടിക്രമമാണ് എന്ത്? ഒരു വീട്ടിൽ അള്ളാഹു സന്തോഷം നിറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ണീരും നിറയും. ദുനിയാവ് അങ്ങനെയാണ്, സുഖദുഃഖങ്ങൾ മാറി മാറി വരിക എന്നത് അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ഓരോ വ്യക്തിക്കുമുണ്ട് സന്തോഷവും സങ്കടവും, ഓരോ വീട്ടിലുമുണ്ട് അവിടെ ആഹ്ലാദവും കണ്ണീരും, ഇതില്ലാത്ത എവിടെയുമില്ല. ഇത് ചിന്തിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ദുഃഖത്തിന്റെ തീയണക്കാനുള്ള വലിയ മാർഗങ്ങളിലൊന്നാണ്. അഞ്ചാമത്തെ കാര്യം, മുസീബത്തുകൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, നമ്മൾ സബറിന് പകരം, ക്ഷമക്ക് പകരം ജസാ കാണിച്ചാൽ, ഇതാണ് ജസാ എന്ന് പറഞ്ഞ പൊറുതികേട് കാണിക്കുക, സബറിന് പകരം നമ്മൾ ജസാ കാണിക്കുകയാണെങ്കിൽ, നമ്മൾ അറിയുക ഈ ജസാ കൊണ്ട്, ഈ പൊറുതികേട് കൊണ്ട് മുസീബത്ത് പോകാൻ പോകുന്നില്ല. പൊറുതികേട് കൊണ്ട് മുസീബത്ത് എവിടെ പോകാൻ, അതെവിടെയും പോകാൻ പോകുന്നില്ല, അത് യഥാർത്ഥത്തിൽ അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ അത് കാണിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? വലിയൊരു പാഠമാണ്. നമ്മൾ എപ്രാളം കാണിച്ചാലും, നമ്മൾ അട്ടഹസിച്ചാലും, നമ്മൾ ആളുകളെ ചീത്ത പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും ഒന്നും സംഭവിച്ച മുസീബത്ത് അതുകൊണ്ട് നീങ്ങാൻ പോകുന്നില്ല, അതുകൊണ്ട് അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാൾ ജസാ കാണിക്കാതിരിക്കുക, ഈ വിവരം മനസ്സിലാക്കുക. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, അത് ഇമാം അബ്ദുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് ഞാൻ അതുപോലെ വായിക്കട്ടെ, കാരണം അദ്ദേഹത്തിന് മനോഹരമായ വാക്കുകൾ അത് അതുപോലെ വായിക്കലാകും ചില സന്ദർഭങ്ങളിൽ കൂടുതൽ നല്ലത്. അബ്ദുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, മിൻ ഇലാജിഹ, ദുഃഖത്തിന്റെ തീയണക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്, അയ്യഅലമ, ഒരുവൻ അറിയുക, അന്നൽ ജസ, പൊറുതികേട് നീ കാണിച്ചാൽ, പ്രയാസം വന്നാൽ നീ ആകെ അത് ആളുകൾ അറിയിക്കുന്ന രൂപത്തിൽ വെപ്രാളം കാണിച്ചാൽ, യുഷ്മിറ്റു അതുവ, നീ അങ്ങനെ ചെയ്താൽ നിന്റെ ശത്രുവാണ് അതിൽ സന്തോഷിക്കുക. ശമാത്തുല്ല അജ, ശത്രുക്കൾ സന്തോഷിക്കേണ്ട അവസ്ഥ വരുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു. ശമാത്തുല്ല അജ, ശത്രുക്കൾ എപ്പോഴാണ് സന്തോഷിക്കുക? നമ്മൾ പ്രയാസം കണ്ടാലാണ്. അപ്പോൾ നീ പ്രയാസം ഉണ്ടായാൽ, വെപ്രാളം കാണിച്ചാൽ, അത് നിന്റെ ശത്രുവിനെ സന്തോഷിപ്പിക്കും. വയസു സദീഖ, അവന്റെ പ്രിയ കൂട്ടുകാരനെ അത് ദുഃഖിപ്പിക്കും. എന്നോട് സ്നേഹമുള്ളവരെ അത് ദുഃഖിപ്പിക്കും, അവർക്ക് ദുഃഖമുണ്ടാക്കും. വയുഖ്ദി റബ്ബ, നിന്റെ റബ്ബിന് കോപമുണ്ടാക്കും. വയസുറു ഷൈത്താന, അവന്റെ പിശാചിനെ അത് സന്തോഷിപ്പിക്കും. ഷൈത്താൻ അത് ഇഷ്ടമാണ്. വയുഹ്ബിതു അജ്റഹ, അവന്റെ പ്രതിഫലം അത് ഇല്ലാതാക്കും. വയുദ്ഇഫു നഫ്സ, അവനെ അത് തളർത്തി കളയും, അവനത് ദുർബലനാക്കും, അവന്റെ ശക്തി ക്ഷയിപ്പിക്കും. എന്നാൽ ഇദാ സബറ വഹ്തസബ്, അവൻ ക്ഷമിക്കുകയും പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്താൽ, അംബാ ഷൈത്താനഹു വറദ്ദഹു ഖാസിആ, ഷൈത്താനെ അത് നിരാശനാക്കും, അവനെ പരാജിതനാക്കി മടക്കാൻ അതുകൊണ്ട് സാധിക്കും. വർദ റബ്ബ, അവന്റെ റബ്ബിനെ അത് തൃപ്തിപ്പെടുത്തും. വസറ സദീഖ, അവന്റെ കൂട്ടുകാരനെ അത് സന്തോഷിപ്പിക്കും. വസാ അദുവ, അവന്റെ ശത്രുവിനെ അത് ദുഃഖിപ്പിക്കും. വഹമല അന ഇഖ്വാനിഹി വഅസ്സാഹും ഹുവ ഖബ്ല അൻ യുഅസ്സു, അവൻ എന്താണ് ചെയ്യേണ്ടത്? തന്റെ കൂട്ടുകാരുടെ ദുഃഖം അവൻ ഏറ്റെടുത്ത് കൂട്ടുകാർ അവനെ ആശ്വസിപ്പിക്കുന്നതിനു മുൻപ് അവൻ അവനെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുക, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് അങ്ങോട്ട് അവരെ ആശ്വസിപ്പിക്കുക. ഇതാണ് യഥാർത്ഥ സ്ഥൈര്യം, ഇതാണ് ഏറ്റവും വലിയ പൂർണ്ണത. ലാലത്തുമുൽ ഹുദൂദ്, അതല്ലാതെ മുഖത്തടിച്ച് നിലവിളിക്കലല്ല. വശഖുൽ ജുയൂബ്, കുപ്പായമാറി വലിച്ചു കീറലല്ല. വദ്ദുആഉ ബിൽ വൈലി വസ്സുബൂർ, ഇങ്ങനെ നാശം വിളിച്ചു പറയുക, നശിപ്പിക്കാനുള്ള ദുആ, അത് ദുആ ചെയ്യുക, അട്ടഹസിക്കുക, അതല്ല. വസഖത്തു അലൽ മഖ്ദൂർ, അള്ളാഹുവിന്റെ വിധിയെ കുറിച്ച് വെറുപ്പ് പ്രകടിപ്പിക്കലും അതിനോട് അനിഷ്ടം പ്രകടിപ്പിക്കലും അല്ല. നോക്കൂ, എത്ര മനോഹരമായ വാക്കുകളാണ് ഇമാം അബ്ദുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, പ്രയാസമുള്ളവർ ചിന്തിക്കുക, ഈ പ്രയാസത്തിൽ സബർ കൈക്കൊണ്ടാൽ, ക്ഷമിച്ചാൽ അതിനുശേഷം വരാനുള്ളത് സന്തോഷമാണ്. സബറിന് ശേഷം സുറൂറാണ്, യാതൊരു സംശയവുമില്ല. ആ സന്തോഷത്തിൽ ഒരു കാര്യം ചിന്തിച്ചാൽ അത് മാത്രം മതി. എന്താണത്? സബറിനുള്ള പ്രതിഫലം. മുസീബത്ത് ബാധിച്ചാൽ യഥാർത്ഥ ക്ഷമ അത് കൈക്കൊള്ളുകയും, എന്നിട്ട് ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ എന്ന് പറയുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഉള്ള പ്രതിഫലം എന്താ? സ്വർഗത്തിലൊരു ഭവനമാണ്, ബൈത്തുൽ ഹംദ് എന്നാണ് ആ ഭവനത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ കുഞ്ഞു മരണപ്പെട്ടാൽ, ഒരു മുഅ്മിനിന്റെ കുഞ്ഞു മരണപ്പെട്ടാൽ, മലായിക്കത്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലും. അള്ളാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എന്റെ അടിമയുടെ കരളിന്റെ കനിയെ നിങ്ങൾ പിടിച്ചെടുത്തോ? അതെ, ഞങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനെ അറിയാനായിട്ട് ചോദിക്കല്ല, പക്ഷെ മനുഷ്യന്റെ മുഅ്മിന്റെ ഫദ്ൽ, ആ മലായിക്കത്തിന്റെ നാവിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അപ്പോൾ മലക്കുകൾ പറയും, ഹമീദക വസ്തർജ, അവൻ നിന്നെ സ്തുതിച്ചു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, എങ്കിൽ അവനു കൊണ്ട് സ്വർഗത്തിൽ ഒരു ഭവനം പണിയുക, അത് ബൈത്തുൽ ഹംദ്, ഹംദിന്റെ സ്തുതിയുടെ ഭവനം എന്ന് പേര് വിളിക്കുക. നോക്കൂ, ഇത് മാത്രം ഒരാൾ ചിന്തിച്ചാൽ തന്നെ അത് വലിയ ആശ്വാസമാണ്, വലിയ സന്തോഷമാണ്. ഒരാൾ ആലോചിക്കുക, ഈ മുസീബത്ത് അതാണോ വലുത്? അതല്ല ബൈത്തുൽ ഹംദ് നഷ്ടപ്പെടലാണോ വലുത്? ഈ മുസീബത്താണോ വലുത്? അതല്ല ബൈത്തുൽ ഹംദ് നഷ്ടപ്പെടലാണോ വലുത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യൗദ്ദുനാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ചില ആളുകൾ കൊതിക്കും, أن جلودهم كانت تقرض بالمقاريض في الدنيا لما يرون من ثواب أهل البلاء. دنيا بالأورد التوليغل തൊലികൾ കത്രികകൾ കൊണ്ട് മുറിച്ചിരുന്നുവെങ്കിൽ, മുറിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത്ര നന്നായിരുന്നു. പരലോകത്ത് പരീക്ഷണങ്ങൾ അനുഭവിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കണ്ടാൽ ആളുകൾ കൊതിച്ചുപോകുമെന്ന്. പരലോകത്ത് കൊതിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ദുനിയാവിൽ നമ്മൾ മുസീബത്ത് കൊതിക്കേണ്ടതില്ല. പക്ഷെ വന്നു ഭവിച്ചാൽ ആലോചിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണിത്. സലഫുകളിൽ, മുൻഗാമികളിൽപ്പെട്ട ചിലർ പറഞ്ഞത് കാണാം, ലൗല മസായിബു ദുനിയ, ദുനിയാവിലെ മുസീബത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, ലവറദ്നൽ ഖിയാമത മഫാലിസ്, ഖിയാമത്ത് നാളിൽ പാപ്പരായും മഫാലിസായിട്ടായിരിക്കും നമ്മളൊക്കെ ചെല്ലുക. ദുനിയാവിൽ മുസീബത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നാളെ പരലോകത്ത് നമ്മളൊക്കെ മുഫ്ലിസുകളായി പാപ്പരായിട്ടായിരിക്കും ചെല്ലുക, ഒന്നും കയ്യില്ലാതെ ആയിരിക്കും ചെല്ലുക. ഇത് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട മാർഗമാണ്. എട്ടാമത്തെ വഴി, ദുഃഖത്തിന്റെ തീയണക്കാനുള്ള മാർഗം, നമ്മൾ നമ്മുടെ ഹൃദയത്തെ അതിനെ ഒരു കാര്യം, അത് എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കുക, ഹൃദയത്തെ ശീലിപ്പിക്കുക. എന്തിന്? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിന് പകരം അള്ളാഹു നൽകും, ആ പകരത്തെ കൊതിക്കാൻ. അള്ളാഹു ഇതിന് നൽകുന്ന പകരം, അതിനെ കൊതിക്കാൻ നമ്മുടെ ഹൃദയത്തെ നാം ശീലിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നഷ്ടങ്ങൾക്ക് പകരം നൽകുന്നവനാണ്. ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ, മിൻ കുല്ലി ഷൈഇൻ ഇദാ ദയ്യഅതഹു ഇവദു വമാ മിൻ അല്ലാഹി ഇൻ ദയ്യഅതഹു ഇവദു, നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതിന് പകരം അള്ളാഹു എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. എന്നാൽ റബ്ബിനെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നും പകരമില്ല. നീ അള്ളാഹുവിനെ കൈവിട്ടാൽ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നിന്ന് നീ പോയാൽ, അവനെ നീ വിട്ടുകളഞ്ഞാൽ യാതൊന്നും നിന്റെ റബ്ബിന് പകരമാവുകയില്ല. ഇത് സഹോദരങ്ങളെ, ഹൃദയത്തെ ഈ കാര്യത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, ഹൃദയത്തെ ഈ സംഗതിക്ക് ശീലിപ്പിക്കുക. പകരത്തിന് അള്ളാഹുവിൽ നിന്നുള്ള പകരത്തിന് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ, പകരം നൽകാൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ ഹൃദയത്തെ നാം ശീലിപ്പിക്കുക. വഫഖനില്ലാഹു ഇയ്യാക്കും. ഒൻപതാമത്തെ കാര്യം, നാം ആലോചിക്കുക, നാം ചിന്തിക്കുക. മുസീബത്ത് കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? എന്താണ് നമുക്ക് ലഭിക്കുന്ന മുസീബത്തുകൾ കൊണ്ടുള്ള ഫലം? മുസീബത്ത് നിന്നെ എന്താക്കി തീർക്കുന്നോ അതാണ് ഫലം. വന്ന പ്രയാസം, അപകടം നിന്നെ എന്താണോ ആക്കി തീർക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ മുസീബത്തിന്റെ ഫലം. മഹ്മൂദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹു, അല്ലാഹു ഒരു കൂട്ടരെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവരെ പരീക്ഷിക്കും. ഫമൻ റദിയ ഫലഹു റിദ വമൻ സഖിത ഫലഹു സഖത്. എന്നിട്ട് ആര് തൃപ്തിപ്പെട്ടോ, അല്ലാഹുവിന്റെ വിധിയെ കുറിച്ച് തൃപ്തിപ്പെട്ടോ, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയാണുള്ളത്. അവർ അല്ലാഹുവിന്റെ വിധിയെ വെറുത്തോ എങ്കിൽ അവന് വെറുപ്പാണുള്ളത്. അപ്പോൾ മുസീബത്ത് നിന്നെ തൃപ്തിപ്പെടുന്നവനാണോ ആക്കി തീർത്തത്? നിനക്ക് തൃപ്തിയാണ്. വെറുപ്പ് പ്രകടിപ്പിക്കുന്നവനാക്കി തീർത്തുവോ, നന്ദി കെട്ടവനാക്കി തീർത്തുവോ? നശിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും നിന്റെ പേര് രേഖപ്പെടുത്തുക. ഇനി ശുക്രാണോ നീ അള്ളാഹുവിന് കാണിക്കുന്നത്? ശാക്കിറുകളുടെ, അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവരുടെ ദിവാനിലാണ്, അവരുടെ പേരുകൾക്കിടയിലാണ് നിന്റെ പേര് രേഖപ്പെടുത്തുക. ഇനി നീ അള്ളാഹുവിന്റെ വിധിയാൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ജനങ്ങളോട് ആവലാതി പറയുകയും നീ ക്ഷമ കൈക്കൊള്ളാതിരിക്കുകയും ചെയ്താൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും നിന്റെ പേര്. ഇനി അതിനും അപ്പുറത്ത് ഒരു മുസീബത്ത് ഉണ്ടായാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹിക്മത്തിൽ നീ സംശയിക്കാൻ നിന്നാൽ, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെയല്ലേ ചില ആളുകൾ പറയാറുള്ളത്? അള്ളാഹു ഒരു കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടോ, അതിന് പിന്നിൽ അവന്റെ മഹത്തരമായ ഹിക്മത്തുണ്ട്, യുക്തിയുണ്ട്. അതിൽ നീ സംശയിക്കാനാണോ നിന്റെ പുറപ്പാട്? എങ്കിൽ നീ തുറന്നിട്ടുള്ളത് നീ ഏത് വാതിലാണ് ചെന്ന് മുട്ടിയിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സന്ദഖത്തിന്റെ, കൂഫറിന്റെ, മതനിഷേധത്തിന്റെ വാതിൽക്കലാണ് നീ എത്തിയിട്ടുള്ളത്. മതനിഷേധികൾ, അവർക്ക് പറ്റിയ വലിയ പിഴവുകളിലൊന്നും അള്ളാഹുവിന്റെ ഹിക്മത്ത് മനസ്സിലാക്കാതെ എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ദുനിയാവിൽ ഇതൊക്കെ വെറുതെ നടക്കുന്നതാണ്. ഒരർത്ഥവുമില്ല. രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, ആളുകൾ ജീവിക്കുന്നു, മരിക്കുന്നു, ഇതിന്റെ പിന്നിൽ ഒരർത്ഥവുമില്ല എന്ന് എന്നതാണ് മതനിഷേധികളുടെ അവർ ആ വാദത്തിൽ എത്താനുള്ള വലിയ കാരണങ്ങളിലൊന്ന്. യഥാർത്ഥത്തിൽ ഒരില പോലും വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, മഹത്തരമായ അള്ളാഹുവിന്റെ യുക്തിയുണ്ട്. വെറുതെ സംഭവിക്കുന്നതല്ല ഒന്നും ഒന്നും ഈ ലോകത്തൊന്നും ഒരു കാറ്റടിക്കുന്നത് ഒന്നും സഹോദരങ്ങളെ, എന്ത് എത്ര ചെറിയ കാര്യമാകട്ടെ അതിനു പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അതിന് നീ സംശയിക്കുകയാണോ എങ്കിൽ നീ ഒരു അപകടത്തിനാണ്. അപ്പോൾ സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കുക. അതായത് മുസീബത്ത് എന്താണ് നമുക്ക് നൽകുക? മുസീബത്തിന് മുസീബത്ത് സംഭവിച്ചപ്പോൾ നാം എന്താണോ ചെയ്തത് അതായിരിക്കും നമുക്ക് ലഭിക്കുന്ന ഫലം. നമുക്ക് ലഭിക്കുന്ന ഫലം അതായിരിക്കും. പത്താമത്തെ കാര്യം, മുസീബത്ത് സംഭവിച്ചാൽ ഒരുവൻ ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ, അവൻ സംഭവിച്ച ഉടനെ സബർ കൈക്കൊള്ളാൻ തയ്യാറല്ല, അവൻ വെപ്രാളവും വേവലാതിയും കാണിക്കുകയാണെങ്കിൽ, ഇന്നവൻ ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ നാളെ അവൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ക്ഷമിച്ചേ പറ്റുള്ളൂ. ഇന്നവൻ സബർ കൈക്കൊള്ളാൻ തയ്യാറല്ല, നാളെ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ക്ഷമിക്കല്ലാതെ വേറെ തരമൊന്നുമില്ല. ഇപ്പോൾ നീ നിന്റെ ഇഷ്ടത്തോടെ ക്ഷമിക്കുന്നില്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞാൽ നിർബന്ധിതനായി നീ ക്ഷമിക്കേണ്ടി വരും. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമ സബറു ഇൻദ സദ്മത്തിൽ ഊല. ആദ്യ പ്രഹരത്തിന്റെ പ്രഹരം കിട്ടിയ ഉടനെയാണ് സബർ കൈക്കൊള്ളേണ്ടത്. അത് നമ്മൾ ചെയ്തില്ലേ, കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? ഒരാൾ തുടക്കത്തിൽ സബർ കൈക്കൊള്ളുക എന്നതാണ്. അതുകൊണ്ടാണ് ചില ബുദ്ധിയുള്ള ആളുകൾ, വിവേകമുള്ള ചില ആളുകൾ പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട് ഇമാം ഖയ്യിം, അദ്ദേഹം എടുത്തുദ്ധരിച്ചത് കാണാം. പറയുന്നൊക്കെ ഈ സാദുൽ മആദിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം എടുത്തുദ്ധരിച്ച ഒരു വാക്ക് കാണാം, അൽ ആഖിലു യസ്ബിറു ഫി അവ്വൽ യൗമി മിനൽ മുസീബ. العاقل يفعل في اول يوم من المصيبه ما يفعله الجاهل بعد ايام. مصيبه ബാധിച്ചാൽ വിവരമില്ലാത്ത ഒരുത്തൻ ദിവസങ്ങൾ കഴിഞ്ഞാൽ ചെയ്യുന്നതെന്തോ അത് ബുദ്ധിയുള്ള ഒരുവൻ മുസീബത്ത് ബാധിച്ച അപ്പോൾ ചെയ്യും. ഒരു പ്രയാസമുണ്ടായി, അതുണ്ടായിട്ട് വിവരമില്ലാത്ത ഒരുത്തൻ കുറെ നാൾ കഴിഞ്ഞാൽ ചെയ്യുന്നതെന്തോ അവൻ കുറെ ആലോചിച്ച് അവന്റെ പൊറുതി കിടക്കെ തണുത്തിട്ട് പിന്നെ അവൻ പരിഹാരം തേടാൻ ശ്രമിക്കുമല്ലോ. അത് ബുദ്ധിയുള്ള ഒരാൾ മുസീബത്ത് ബാധിച്ച് അപ്പോ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ. പതിനൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ മുസീബത്തുകളിൽ നമുക്കുള്ള ഏറ്റവും ഉപകാരപ്രദമായ ഒരു മരുന്ന് അത് അള്ളാഹുവിന്റെ തൃപ്തി ഏതിലാണോ അതിൽ നമ്മളും തൃപ്തിപ്പെടുക. അള്ളാഹു തൃപ്തിപ്പെട്ടത് ഏതാണോ അതിൽ നമ്മളും തൃപ്തിപ്പെടുക. സലഫുകൾ, മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹു ഇദാ ഖദാ ഖദാഅൻ അഹബ്ബ അൻ യുർദാ ബിഹ്. അള്ളാഹു ഒരു വിധി വിധിച്ചാൽ അവൻ ഇഷ്ടപ്പെടുന്നു എന്ത്? ആ വിധിയിൽ തൃപ്തിപ്പെടാൻ. നമുക്കൊരു പ്രയാസം വന്നു, ആ പ്രയാസത്തെ നാം സ്നേഹിക്കണം എന്നല്ല ഈ പറയുന്നത്. ഒരു അപകടത്തെ, ഒരു ദുഃഖകരമായ കാര്യത്തെ ഒരാളും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ അത് സംഭവിച്ചത് അള്ളാഹുവിന്റെ വിധിയാലാണ്. ആ വിധിയെ നാം തൃപ്തിപ്പെട്ടേ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ വിധിയെ വെറുക്കുക എന്നത് പാടില്ല. അള്ളാഹു എന്താണോ നമുക്ക് നൽകിയത് അവന്റെ ആ വിധിയിൽ തൃപ്തി ഉണ്ടാവുക. ഇത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ നമ്മൾ വെറുക്കുകയില്ല. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾ സ്നേഹിക്കുന്ന ഒരു കാര്യത്തെ പൊതുവെ നമ്മൾ വെറുക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വതആലയോടാണ് മുഅ്മിനുകളുടെ ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ട് നൽകിയതേതോ അവന്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നത് അവനെ സ്നേഹിക്കുന്നവരുടെ ബാധ്യതയാണ്. അവനോടുള്ള സ്നേഹം യഥാവിധി ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ വിധിയിൽ അവന് പ്രയാസം തോന്നുകയേയില്ല. പന്ത്രണ്ടാമത്തെ കാര്യം, മുസീബത്തുകൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഒരുവൻ താരതമ്യം ചെയ്തു നോക്കുക, തുലനം ചെയ്തു നോക്കുക രണ്ട് കാര്യങ്ങൾ തമ്മിൽ. ഏതൊക്കെ കാര്യങ്ങൾ തമ്മിലാണ്? ഒന്ന്, മുസീബത്ത് തമ്മിൽ, ഈ മുസീബത്ത് കൊണ്ടുണ്ടാകുന്ന ഈ പ്രയാസം, ഇത് അനുഭവിക്കേണ്ടി വരിക, അതുമായി അള്ളാഹുവിന്റെ പ്രതിഫലത്തെ അവൻ തുലനം ചെയ്തു നോക്കുക. അള്ളാഹുവിന്റെ പ്രതിഫലത്തെയും മുസീബത്തിനെയും ഏതാണ് രണ്ട് കാര്യങ്ങൾ അനുഭവിക്കുന്നത്? ഒന്നുകിൽ അള്ളാഹുവിന്റെ പ്രതിഫലം അനുഭവിക്കുന്നത്, മുസീബത്ത് അനുഭവിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ തുലനം ചെയ്ത് നോക്കുക, ഏതാണ് ലാഭകരം? ഏറ്റവും ലാഭകരമായത് എടുക്കാനാണോ നിനക്ക് മനസ്സിൽ തോന്നുന്നത്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക. ഏറ്റവും ലാഭകരമായത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്, യാതൊരു സംശയമില്ല. അതെടുക്കാനാണോ നിന്റെ മനസ്സ് തോന്നുന്നത്? അതിനു വേണ്ടിയുള്ള പണിയാണോ നീ എടുക്കുന്നത്? അൽഹംദുലില്ലാഹ്, അതിന് തൗഫീഖ് നൽകി അള്ളാഹുവിനെ സ്തുതിക്കുക. അല്ലെങ്കിൽ അതല്ല, ഇതിൽ ഒട്ടും ലാഭകരമല്ലാത്ത ഏറ്റവും നഷ്ടമുള്ള കാര്യം, അതെടുക്കാനാണോ നിനക്ക് മനസ്സ് തോന്നുന്നത്? എങ്കിൽ ബാധിച്ചിട്ടുള്ള മുസീബത്ത് നിന്റെ ബുദ്ധിക്കാണ് ബാധിച്ചിട്ടുള്ളത്, നിന്റെ കൽബിനും നിന്റെ ദീനിനുമാണ് ഏറ്റവും വലിയ മുസീബത്ത് ബാധിച്ചിട്ടുള്ളത്, ഈ ദുനിയാവിലെ മുസീബത്തിനേക്കാൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. മുസീബത്ത് അനുഭവിക്കേണ്ടി വരികയും മുസീബത്ത് അനുഭവിക്കേണ്ടി വരുന്നതും അള്ളാഹുവിന്റെ പ്രതിഫലം അത് അനുഭവിക്കേണ്ടി വരുന്നതും തമ്മിൽ തുലനം ചെയ്യുക. ലാഭകരമായതിനു വേണ്ടിയാണോ പണിയെടുക്കാൻ നിനക്ക് തൗഫീഖ് ലഭിച്ചത്? അൽഹംദുലില്ലാഹ്. അതല്ല, ഒട്ടും ലാഭകരമല്ലാത്തത്, അതിനാണോ നിനക്ക് മുൻതൂക്കം നിന്റെ ഹൃദയത്തിൽ തോന്നുന്നത്? എങ്കിൽ അറിയുക, മുസീബത്ത് ബാധിച്ചിട്ടുള്ളത് ദുനിയാവിലല്ല, ഏറ്റവും വലിയ മുസീബത്ത് ബുദ്ധിക്കും ഹൃദയത്തിനും ദീനിനും ബാധിച്ചിട്ടുണ്ട്. നസ്അലുല്ലാഹ് അൽആഫിയ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 13-ാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ അറിയുക, പരീക്ഷിച്ചവൻ റബ്ബാൻ, അവൻ അഹ്കമുൽ ഹാകിമീനാൻ, അവൻ അർഹമുർ റാഹിമീനാൻ. പരീക്ഷിച്ച റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ അഹ്കമുൽ ഹാകിമീനാൻ, അങ്ങേയറ്റം യുക്തിയുള്ളവൻ, അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അവനെപ്പോലെ യുക്തിയുള്ള മറ്റാരുമില്ല, അവനെപ്പോലെ കാരുണ്യമുള്ള മറ്റാരുമില്ല. സഹോദര, അവൻ നിന്നെ പരീക്ഷിച്ചത് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ചു നിന്നെ പരീക്ഷിക്കാനാണ്. നിനക്കിത് അവൻ ഏൽപ്പിച്ചത് നിന്നെ ശിക്ഷിക്കാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ പരീക്ഷിക്കാനാണ്. നിന്റെ സബർ പരീക്ഷിക്കാൻ, നിന്റെ ഈമാൻ പരീക്ഷിക്കാൻ, അതുപോലെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായപ്പോൾ നീ റബ്ബിനോട് തേടുന്നത് എങ്ങനെയാണ്? അതൊന്നില്ലാത്ത സമയത്ത് തേടുന്നത് പോലെയല്ല, മറിച്ച് കേണ് റബ്ബിന്റെ മുന്നിൽ ഹൃദയം പൊട്ടി, റബ്ബിന്റെ മുന്നിൽ തകർന്ന ഹൃദയവുമായി നിന്റെ ആവലാദിയുടെ കെട്ടുകൾ നീ റബ്ബിന് മുന്നിൽ അഴിക്കുകയാണ്. അത് കേൾക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ പരീക്ഷിച്ചത്. റബ്ബിന്റെ മുന്നിൽ താണ് കേണ് അവനെ, അവനോട് തേടാൻ, അവനോട് ദുആ ചെയ്യാൻ. കാരണം സന്തോഷത്തിൽ മാത്രം അള്ളാഹുവിന്റെ അബിദാകുക എന്നതിലല്ല കാര്യം, മറിച്ച് സന്തോഷത്തിലും സന്താപത്തിലും, സന്തോഷത്തിലും സങ്കടത്തിലും അള്ളാഹുവിന്റെ യഥാർത്ഥ അബുദാകുന്നവനാണ്, അവനാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമ അവനാണ്. മുസീബത്ത് സഹോദരങ്ങളെ, അത് നമ്മെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. പ്രയാസങ്ങൾ അത് ഒരാളെ ശുദ്ധീകരിക്കുന്നു. എങ്ങനെയാണോ ലോഹങ്ങൾ അത് തീയിലിട്ടുരുക്കുന്നത്, അതുരുക്കിയാൽ ഉള്ളിലുള്ളത് പുറത്തു വരും. ഉള്ളിലുള്ളത് തങ്കമാണോ സ്വർണമാണോ, അതല്ല വെറും മാലിന്യമാണോ, ഇത് രണ്ടും പുറത്തു വരിക പരീക്ഷണങ്ങളിലൂടെയാണ്. പാപങ്ങളിൽ നിന്ന് നാം ശുദ്ധീകരിക്കപ്പെടും, അതിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുക തന്നെ വേണം. അത് ദുനിയാവിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ശുദ്ധീകരിക്കപ്പെടുക എവിടെയാണ്? നരകത്തിൽ വെച്ചാണ്. മുസ്ലിമാണോ മുഅ്മിനാണോ, ശിർക്കോ കുഫറോ ചെയ്യാത്തവനാണോ അവൻ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലേ, അള്ളാഹു നാളെ പരലോകത്ത് വിട്ടുകൊടുത്തില്ലേ, അവൻ നരകത്തിൽ ശുദ്ധീകരിക്കപ്പെടും, അവന്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധമായിട്ട് അവൻ സ്വർഗത്തിൽ പോകുന്നു. എന്നാൽ ശിർക്കിലോ കുഫറിലോ ആയി മരിച്ചവൻ, അവന്റെ നജസ് അത് വൃത്തിയാകാത്ത നജസാണ്, അത് നരകത്തിൽ കിടന്നാൽ ശുദ്ധീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് കാലാകാലം അവിടെയായിരിക്കും, വലയ്യാദു ബില്ലാ. അതുകൊണ്ട് രണ്ടാലൊരു ശുദ്ധീകരണം, രണ്ടാലൊരു ഉലയിലിട്ട് ശുദ്ധീകരിക്കേണ്ടത്, ചൂടാക്കേണ്ടത് അനിവാര്യമാണ്. ഏതാണ് നല്ലത്? ഏതാണ് നല്ലത്? നരകത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണോ, അതല്ല ദുനിയാവിലെ മുസീബത്തുകൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നതാണോ? സംശയമില്ല. ബാബുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പറയുകയുണ്ടായി, ഇത് നീ അറിഞ്ഞാൽ ഫലിയഅലം, എങ്കിൽ അവൻ അറിയട്ടെ, ഖദ്റ നിഅമത്തില്ലാഹി അലൈഹി ഫിൽ കീരിൽ ആജിൽ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ ഉരുക്കി ശുദ്ധീകരിക്കുന്ന അത് എത്ര വലിയ നിഅമത്താണ് അല്ലാഹുവിന്റേത് എന്ന് അവൻ അറിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നാം മുസീബത്തുകൾക്ക് അല്ല തേടേണ്ടത്, ആഫിയത്തിനാണ് തേടേണ്ടത്. സംശയമൊന്നുമില്ല, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, 14-ാമത്തെ കാര്യം, മുസീബത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, പ്രയാസങ്ങൾ മനുഷ്യർക്ക് ദുനിയാവിലേറ്റില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾ അവർ അങ്ങേറ്റത്തെ ധിക്കാരികളും അഹങ്കാരികളും ആകുമായിരുന്നു. അവന്റെ ഉള്ളിലുള്ള ഫിറാവുൻ പുറത്തു വരുമായിരുന്നു. മനുഷ്യർക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. എന്തായിരിക്കും, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ മതി. ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ നമ്മുടെ ഹൃദയം മാറുന്നത്, അഹങ്കാരം ഇല്ലാതാകുന്നത്, പലരെ കുറിച്ചുള്ള മോശം ചിന്തകൾ ഇല്ലാതായി പോകുന്നത്, പല വാശിയും എടുത്തു നീക്കപ്പെടുന്നത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള അനുഭവമാണ്. എന്നാൽ ആ മുസീബത്തുകൾ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരെ കിബിർ ബാധിക്കും, അതുപോലെ ഉജുബ് ബാധിക്കും, സ്വന്തത്തെക്കുറിച്ചുള്ള അമിതമായ ധാരണ ബാധിക്കും, ഹൃദയത്തിൽ കസ്വത്ത് ബാധിക്കും, കാഠിന്യം ബാധിക്കും. ഇതൊക്കെ ഉണ്ടായാൽ എന്താണ്, ഒരുവൻ നശിക്കും. ഈ ലോകത്തും പരലോകത്തും അവന്റെ നാശം അതിലൂടെയായിരിക്കും. അതുകൊണ്ട് അള്ളാഹു മുസീബത്ത് ഒരു മരുന്നായി ഓരോരുത്തർക്കും നൽകുകയാണ്. ആ മുസീബത്തിന്റെ മരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ഈമാനിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. അതുപോലെ അത് നമുക്ക് പ്രതിരോധമേകും മോശമായത് കടന്നു വരുന്നതിൽ നിന്ന്. ഉള്ളിൽ മോശമായതുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കടത്തി രക്ഷപ്പെടുത്തും. ആരോഗ്യ സംരക്ഷണം അത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് പ്രതിരോധം, രണ്ട് ഉള്ള ആരോഗ്യം സംരക്ഷിക്കുക, മൂന്ന് മോശമായത് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് കളയുക. ഇത് മൂന്നാണ് സിഹത്തിന്റെ ഉസൂൽ എന്ന് ഇമാമുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. പ്രതിരോധിക്കുക, രണ്ട് ഉള്ള ആരോഗ്യം നിലനിർത്തുക, മൂന്ന് മോശമായത് ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കടത്തുക. ഇത് മൂന്നും സംഭവിക്കുന്ന മരുന്നാണ് യഥാർത്ഥത്തിൽ മുസീബത്തുകൾ കൊണ്ട് നടക്കുക. ബുൽഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഫസുബ്ഹാന മൻ യർഹമു ബിബലായഹ വയബ്തലി ബിനിഅമായഹ فسبحان من يرحم ببلائه ويبتلي بنعمائه. الله എത്ര പരിശുദ്ധനാണ്, പരീക്ഷണങ്ങൾ കൊണ്ട് കാരുണ്യം ചൊരിയുന്നവൻ, അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവൻ, പരീക്ഷണങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നവൻ. ബുദ്ധിമുട്ടുകൾ, ഒരാൾക്ക് മുസീബത്തുകൾ ഉണ്ടായി, അള്ളാഹു അവനെ യഥാർത്ഥത്തിൽ അതിലൂടെ അവന്റെ റഹ്മത്ത് ചൊരിയുകയാണ്, അവന്റെ ഹൃദയത്തിലെ കേടൊക്കെ അള്ളാഹു ശുദ്ധീകരിക്കുകയാണ്. അതുപോലെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. ഒരു കവി പാടിയിട്ടുള്ളതുപോലെ, ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവ വഇൻ അദുമത് വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിൻ നഅമി. ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവ, അള്ളാഹു പരീക്ഷണങ്ങൾ കൊണ്ട് അനുഗ്രഹം ചൊരിയും. ആപത്തുകൾ, ഒരാൾക്ക് താൽക്കാലികമായി അയാൾക്ക് തോന്നുന്ന ആപത്തുകൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹം ചൊരിയും. വൈൻ അബുമത്ത്, ചിലപ്പോൾ വലിയ ആപത്തായിരിക്കും അയാൾക്ക് ബാധിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ അത് നിഅമത്താണ്. വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിൻ നിഅമി, എന്നാൽ വേറെ ചില ആളുകളെ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ മുസീബത്തുകൾ കൊണ്ട് മനുഷ്യരത, ആളുകളത് ശുദ്ധീകരിക്കപ്പെടുകയാണ്, അവരുടെ ഹൃദയം ശുദ്ധമാകുന്നു. അങ്ങനെ അവർ അള്ളാഹുങ്കൽ വലിയ സ്ഥാനത്തിന് അർഹരായിത്തീരുന്നു. റബ്ബ് അവർക്ക് നാളെ പരലോകത്ത് വലിയ സ്ഥാനം നൽകുകയാണ്. അള്ളാഹുവിന്റെ നല്ലവരായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുകയാണ്. 15-ാമത്തെ മാർഗം സഹോദരങ്ങളെ, ഇതാണ് അവസാനത്തേതായി ഇമാമുൽ ഖയ്യിം റഹിമഹുള്ളാഹി ബാബിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? ദുനിയാവിലെ കയ്പ്പ് അത് യഥാർത്ഥത്തിൽ ആഖിറത്തിൽ മധുരമാണ്. ദുനിയാവിലെ മധുരം ആഖിറത്തിലെ കയ്പ്പാണ്. അള്ളാഹു അതിനെ പരലോകത്ത് ഇങ്ങനെ മാറ്റിമറിക്കും. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് അങ്ങനെ മാറ്റിമറിക്കും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഒരു താൽക്കാലികമായ കയ്പ്പ് അതനുഭവിച്ച് എത്താനുള്ളത് എവിടേക്കാണ്? എന്നൊന്നും നിലനിൽക്കുന്ന മധുരകരമായ അസ്വാദ്യകരമായ ജീവിതത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇവിടെ നാം ഓർക്കുക, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരഹ് വഹുഫത്തിൽ നാറു ബിശഹവാത്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരഹ്, സ്വർഗം മൂടപ്പെട്ടിട്ടുള്ളത് പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ടാണ്. വഹുഫത്തിൽ നാറു ബിശഹവാത്, നരകം മൂടപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ്. പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരഹ് വിഷഹവാത്ത്, സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നത് പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ടാണ്. നരകം മൂടപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ്. ഇവിടെയാണ് പടപ്പുകളുടെ, ഒരുപാട് ആളുകളുടെ ബുദ്ധി, അതിന്റെ ഏറ്റക്കുറച്ചിൽ നമുക്ക് കാണാൻ കഴിയുക. ബുദ്ധിയുള്ളവരാരാണ്, ബുദ്ധിയില്ലാത്തവരാരാണ് എന്നത് ഇവിടെയാണ് ശരിക്കും വേർതിരിയുക. പല ആളുകളും വിചാരിച്ചിട്ടുള്ള ദുനിയാവിൽ പരീക്ഷയിൽ വലിയ മാർക്ക് നേടുന്നവരോ അല്ലെങ്കിൽ കച്ചവടം വിജയിക്കുന്നവരോ അങ്ങനെയുള്ള സാമർത്ഥ്യമാണ് യഥാർത്ഥ ബുദ്ധി എന്നാണ്. അല്ല, യഥാർത്ഥ ബുദ്ധി അതല്ല. യഥാർത്ഥ ബുദ്ധി അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞിട്ടില്ലേ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കൂ എന്ന്. ഇവിടെയാണ് മനുഷ്യരുടെ ബുദ്ധി വേർതിരിയുക. കാരണം താൽക്കാലികമായ സുഖത്തിനു വേണ്ടി എന്നേക്കുമുള്ള സുഖം നഷ്ടപ്പെടുത്തുക, താൽക്കാലികമായ പ്രയാസം സഹിക്കാതെ എന്നേക്കുമുള്ള പ്രയാസത്തിൽ ചെന്നു പതിക്കുക. നഊദു ബില്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് കാണാം, ലം യഹ്തമിൽ, അവൻ സഹിക്കാൻ തയ്യാറായില്ല, മുറാറത സാഅത്തിൻ ലിഹലാവത്തിൽ അബദ്, ഒരു നിമിഷ നേരത്തേക്കുള്ള, ഒരു അല്പനേരത്തേക്കുള്ള ഒരു കയ്പ് സഹിക്കാൻ അവൻ തയ്യാറായില്ല, ലിഹലാവത്തിൽ അബദ്, എന്നേക്കുമുള്ള മാധുര്യത്തിനു വേണ്ടി. വലദുല്ല സാഅത്തിൽ ഇസ്സിൽ അബദ്, ഒരല്പനേരത്തേക്കുള്ള ഒരു ഒരു വിനയം, ഒരു എളിമ കാണിക്കാൻ അവൻ തയ്യാറായില്ല, ലിഇസ്സിൽ അബദ്, എന്നേക്കുമുള്ള അന്തസ്സിനു വേണ്ടി, പ്രതാപത്തിനു വേണ്ടി. വലാ മിഹ്നത സാഅ ലിആഫിയത്തിൽ അബദ്, ഒരല്പനേരത്തേക്ക് പിടിച്ചു നിൽക്കാൻ, പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കാൻ അവൻ തയ്യാറായില്ല, അവൻ ആ ക്ഷമക്ക് നിന്നില്ല, ലിആഫിയത്തിൽ അബദ്, എന്നേക്കുമുള്ള സൗഖ്യത്തിനു വേണ്ടി. ഫഇന്നൽ ഹാദിറ ഇൻദഹു ഷഹാദ, കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ മുന്നിൽ ഹാദറായി, ഹാജരായി കാണുന്നത് മാത്രമേ അവൻ കാണാൻ തയ്യാറാകുന്നുള്ളൂ, മുന്നിലുള്ളതേ അവൻ കാണുന്നുള്ളൂ. വൽമുൻ തവറു ഗൈബുൻ, അവന്റെ കൺമുന്നിൽ നേർക്കുനേരെ ഇപ്പൊ കാണാത്തത്, അവന്റെ മുന്നിൽ ഇപ്പോഴില്ലാത്തത് കാണാൻ നോക്കിക്കാണാൻ അവൻ തയ്യാറാകുന്നില്ല. ഇമാനു ദഈഫ്, ഇമാനാകട്ടെ ദുർബലം. വസുൽത്താനു ശഹവത്തി ഹാകിം, അവന്റെ ആഗ്രഹങ്ങളുടെ സുൽത്താനുണ്ടല്ലോ, അവന്റെ ദുഷിച്ച മോഹങ്ങളാണ് അവനെ ഭരിക്കുന്നത്. ഇങ്ങനെയുള്ളവന്റെ നോട്ടവും മറ്റൊരുവന്റെ നോട്ടവും തമ്മിൽ നീ താരതമ്യം ചെയ്യുക. ബുദ്ധിയുള്ള ഒരുവന്റെ നോട്ടം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ അവന്റെ നോട്ടം അത് മുന്നിലുള്ള മറയെല്ലാം തുളച്ച്, ഈ ദുനിയാവിന്റെ മുന്നിലുള്ള മറകളെ തുളച്ച്, അന്ത്യം എവിടെയാണ്, ഇതിന്റെ ഒടുക്കം എന്തായിരിക്കും, ഈ സുഖങ്ങളുടെ പിന്നാലെ പോയാൽ ഇതിന്റെ ഒടുക്കം എന്തായിരിക്കും, ഈ പ്രയാസം അല്പമൊന്ന് സഹിച്ചാൽ ഇതിന്റെ അന്ത്യം എന്താണ് എന്ന് ദൂരേക്ക് നോക്കിക്കാണുന്ന യഥാർത്ഥ ദീർഘവീക്ഷണമുള്ളവനായിരിക്കും. ഈ രണ്ടും തമ്മിൽ നീ ഒന്ന് തട്ടിച്ചു നോക്കുക. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ നിന്റെ നഫ്സിനെ ഉളിക്കുക, രണ്ട് കാര്യത്തിലേക്ക് നോക്കാൻ. ഒന്ന്, അള്ളാഹു അവന്റെ പ്രിയപ്പെട്ടവർക്ക്, അവനെ അനുസരിച്ചവർക്ക് ഒരുക്കി വച്ചിട്ടുള്ള ശാശ്വതമായ വിജയം, ഏറ്റവും വലിയ സൗഭാഗ്യം, ശരിയായ വിജയം. രണ്ടാമത്തത്, നീ ഈ ബത്താലത്തിന്റെ, ഇബാഅത്തിന്റെ, അഥവാ ഇങ്ങനെ സുഖിച്ച് കളിച്ച് രമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള നിന്ദ്യത, അവർക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ശിക്ഷ, അവർക്ക് ഒരുക്കി വച്ചിട്ടുള്ള ഒരിക്കലും ഒടുങ്ങാത്ത നഷ്ടവും വ്യസനവും, ഇത് രണ്ടും തമ്മിൽ നീ താരതമ്യം ചെയ്ത് സുമ്മഖ്തർ അയ്യൽ ഖിസ്മൈനി അലിയഖുബിക്, നിനക്ക് ഏതാണ് ഇതിൽ ഏറ്റവും യോജിക്കുക അത് തെരഞ്ഞെടുത്തോളൂ. വക്കുല്ലുൻ യഅമലു അലാ ശാകിലതിഹി, ഓരോരുത്തരും അവർക്ക് യോജിച്ചതാണ് പ്രവർത്തിക്കുക. വക്കുല്ലു അഹദിൻ യസ്ബു ഇലാ മാ യുനാസിബു, ഓരോരുത്തരും അവന് പറ്റിയ സങ്കേതത്തിലേക്കാണ് നടന്നു നീങ്ങുക. അതുകൊണ്ട് നീ ആലോചിച്ച് തെരഞ്ഞെടുത്തുകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, നമുക്ക് അവൻ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് സബർ പ്രദാനം ചെയ്യുമാറാകട്ടെ, പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ അവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ ഉപദേശം നമുക്ക് നൽകിയ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വലിയ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. വല്ലാഹു തആല അലം. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. വല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.